بسم الله الرحمن الرحيم واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون ولو أنهم آمنوا واتقوا لمثوبة من عند الله خير لو كانوا يعلمون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد ونعمة حديث നമ്മൾ ബുലുഗുൽ മറാമിൽ പിന്നെ ജുമുഅയുടെ ബാബുൽ ജുമുഅയിൽ അവസാനത്തെ ഭാഗമാണത്, അവസാനത്തെ ഭാഗമാണ്. അതിൽ ഒന്നാമത്തെ ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നാണ്. അൻ ജാബിരിൻ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ മാദതി സുന്നത്തു അന്ന ഫീ കുല്ലി 40 ഫസാഇദൻ ജുമുഅ. ഞാൻ വായിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറയണം. ദാറക്കുത്തിന്റെ റിപ്പോർട്ടാണിത്. ഒന്നാമത്തെ ഹദീസിൽ ഇവിടെ ഇതില് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിന്നാണ് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ ഹദീസിന്റെ പൊരുൾ? മദതി സുന്നത്തു അന്ന ഫി കുല്ലി 40 ഫസാഇദൻ ജുമുഅ. എന്താ സുന്നത്ത്? പിന്നെ നടപ്പിലായിട്ടുണ്ട്, സുന്നത്ത് നടപ്പിലായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ നടപ്പിലായിട്ടുണ്ട്. അന്ന ഫി കുല്ലി 40 എല്ലാ 40 ആളുകളിലും ഫസാഇദൻ, എന്താ ഫസാഇദൻ? അതിന് മുകളിലുള്ളവരിലും 40 മുകളിലുള്ളവരിലും എന്തുണ്ടാവും? ജുമുഅ, ജുമുഅ സംഘടിപ്പിക്കപ്പെടും. അപ്പോ 40 ആളുകൾ, 40 കൂടുതൽ, 40 പരം ആളുകൾ, അവരിലാണ് ജുമുഅ സംഘടിപ്പിക്കപ്പെടുക എന്നത് എന്താണ്? മദതി സുന്ന, സുന്നത്ത് തിരുചര്യ നടപ്പിലായ വിഷയമാണ്. തിരുചര്യ അപ്രകാരം നടപ്പിലായിരിക്കുന്നു എന്നാണ് പറയുന്നത്. മദതി സുന്നത്തു അന്ന ഫി കുല്ലി 40 ഫസാഇദൻ ജുമുഅത്തുൻ. ഓരോ 40 അതിൽ കൂടുതൽ, 40 പരം, അതിലാണ് ജുമുഅ സംഘടിപ്പിക്കപ്പെടുക എന്നത് എന്ന വിഷയത്തിൽ മദതി സുന്ന തിരുചര്യ പിന്നെ ഉണ്ടായിരിക്കുന്നു. ജറത്തി സുന്ന എന്നുള്ള അർത്ഥം. ഇതാണ് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം. ഈ ഹദീസ് ഇമാം ദാറക്കുത്തനി ഇസ്നാദിയും ദഈഫ്, ദഈഫായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. മനസ്സിലായത്? അതിന് ഇസ്നാദും ദഈഫ്, ദഈഫായ സനദ് എന്ന് പറയാൻ കാരണം ഈ അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു റാജിഹ് എന്ന് പറയുന്ന റാവിയാണ് റഹ്മക്കല്ലാ. ശരിക്കും ഈ ഹദീസ് റവാഹു ദാറക്കുത്തനി ബി ഇസ്നാദും ദഈഫ് എന്നല്ലേ പറയുന്നത്. പിന്നെയോ ഈ ഹദീസ് ദഈഫുൻ ജിദ്ദൻ, തീർത്തും ദുർബലാണ്. കാരണം ഈ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു റാജി എന്ന് പറയുന്ന റാവി അയാളുടെ ഹദീസിനെ എറിയാനാണ്, അല്ലെങ്കിൽ അതിനെ അടിക്കാനാണ് ആര് പറഞ്ഞത്? പിന്നെ വിഗണിക്കാനാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഒന്നുകിൽ അത് മക്റൂബായിരിക്കും അല്ലെങ്കിൽ മൗദുആയിരിക്കും എന്നാണ്. വ്യാജനിർമ്മിതമായിരിക്കും അല്ലെങ്കിൽ അത് കളവായിരിക്കും എന്നാണ്. അബ്ദുൽഅസീസ് ഇബ്നു റാജിഹ്. അപ്പൊ വ്യാജനിർമ്മിതമായിരിക്കും ഈ ഹദീസ്, അതുകൊണ്ട് അത് എടുക്കരുത് എന്നാണ്. മനസ്സിലെ? ആ റാവി തീർത്തും ദുർബലനാണ്, അതുകൊണ്ട് തന്നെ ഹദീസ് ദഈഫല്ല. പിന്നെയോ? ഹദീസ് ദഈഫുൻ ജിദ്ദനാണ്, തീർത്തും ദുർബലാണ്. ഈ ഹദീസ് ഇപ്പ സഹിഹാണെങ്കിൽ ഇതെന്താ അറിയിക്കണേ? ആ ജുമാക്ക് 40 ആള് വേണമെന്നുള്ളതാണ്. ജുമാക്ക് 40 ആള് വേണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അതേപോലെ തന്നെ ഹംബലി ഫുഖഹാക്കളിൽ ഇമാം അഹമ്മദിന്റെ ഒരു റിവായത്തുമൊക്കെ ജുമാക്ക് എത്ര ആള് വേണമെന്നാണ്? ചുരുങ്ങിയത് 40 ആള് വേണമെന്ന്, ചുരുങ്ങിയത് 40 ആള് വേണമെന്ന്. ഇമാം അബൂ ഹനീഫയും അബൂ ഹനീഫന്റെ ശിഷ്യൻ മുഹമ്മദ് ബിൻ ഹസനും പറഞ്ഞത് 4 ആളുണ്ടെങ്കിൽ ഖതീബും കേൾക്കാൻ ഖുത്ബ കേൾക്കാനുള്ള 3 ആള് അല്ലെങ്കിൽ നിസ്കരിക്കാൻ 3 ആള് ഇവരുണ്ടായാൽ ജുമാ സാധുവാണ്, 4 ആള് മതി. മനസ്സിലായില്ലേ? അതേസമയം പിന്നെ ഇമാം അബു യൂസുഫ്, അബു ഹനീഫന്റെ മറ്റൊരു ശിഷ്യൻ അബു യൂസുഫും അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇബ്നു ഖയ്യിം ഒക്കെ പറഞ്ഞത് 3 ആളുണ്ടായാൽ ഖതീബും 2 ആളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജുമാ സാധുവാകും. 2 ആളുണ്ടായി കാരണം എന്താ വെച്ചാല് പിന്നെ ഇതാ നൂദിയ അലി സ്വലാത്തു മിൻ യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ജുമായിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്അ ഇലാ ദിക്രില്ലാഹ് എന്നാണ്. അപ്പൊ വിളിക്കേണ്ട ആള് പിന്നെ ഖതീബ്. മനസ്സിലായേ? പിന്നെ ഒരാളും ഉണ്ടായിട്ടുണ്ടെങ്കിലായി പിന്നെ ജുമായി എന്നുള്ളതാണ്. 40 ആള് വേണമെന്നുള്ളത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. ഷാഫിയാക്കൾ തെളിവെടുത്ത ഹദീസ് വേണതാണ് ഇബ്നു ഹജർ കൂടെ കൊണ്ടുവന്നത്. പക്ഷെ ഇബ്നു ഹജർ അത് കൊണ്ടുവന്നപ്പോ റവാഹു ദാറക്കുത്തിനെ ഇസ്നാദിൻ ദഈഫ് എന്ന് പറഞ്ഞു. പക്ഷെ ദഈഫ് അല്ല, ദഈഫുൻ ജിദ്ദൻ. കാരണം പിന്നെ റാവി തീർത്തും ദുർബലനാണ്, റാവി തീർത്തും ദുർബലനാണ്. മാലിക്കികൾ പറഞ്ഞ എന്താ പറയുക? മാലിക്കികൾ പറഞ്ഞത് എണ്ണ, അവർ ഇത്ര എണ്ണം എന്ന് പറഞ്ഞില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ ഫൈദ ഖുലിയത്തി സ്വലാത്തു ഫന്തഷുറുഫിൽ അർദ്, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഭൂമിയിൽ ഇൻതിഷാർ ചെയ്യണം, വ്യാപിക്കണം എന്നാണ്. ഭൂമിയിൽ വ്യാപിക്കണം എന്നുണ്ടെങ്കിൽ 3 ആളൊന്നും വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വ്യാപിച്ചു എന്ന് പറയില്ല. 3 ആള് പള്ളിക്കെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വ്യാപിച്ചു എന്ന് പറയില്ല. പിന്നെ വ്യാപിക്കാൻ കുറച്ച് ആളുകൾ വേണം. അതുകൊണ്ട് തന്നെ ഇത്ര എണ്ണം എന്നില്ല, പക്ഷെ എന്നാലും ഒരാൾക്കൂട്ടം ഉണ്ടായിരിക്കണം, ഒരാൾക്കൂട്ടം ഉണ്ടായിരിക്കണം. അതാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചില പണ്ഡിതന്മാർ പറഞ്ഞ ചുരുങ്ങിയത് 12 ആണ്. അത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ അഭിപ്രായത്തിൽ വേറൊരു അഭിപ്രായമാണ്. അത് ചുരുങ്ങിയത് 12, കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 12 ആളെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജുമാ നടത്തിയിട്ടുണ്ട്, ജുമാ നടത്തിയിട്ടുണ്ട്. ശരി, ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞതാണ്, ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയ ഒക്കെ പറഞ്ഞതാണ്. എന്താ വെച്ചാല് 3 ആളുണ്ടായാൽ തന്നെ എന്തായാലും ജുമാ സാധുവാകും. 40 ആള് എന്നുള്ള ഷർത്തില്ല, 12 ആള് എന്നുള്ള ഷർത്തില്ല. പിന്നെയോ? ആ ചുരുങ്ങിയ 3 ആളുണ്ടെങ്കിൽ തന്നെയും ജുമാ സാധുവാകും. ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 ആള് തേങ്ങിട്ടില്ല എങ്കിൽ ജുമാ എന്തല്ല, സാധുവല്ല എന്നാണ് ഷർത്ത് എന്ന് പറയുമ്പോ. അത് പറയാൻ പറ്റില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശരിയാണ്, റസൂലുള്ള 40-ൽ ചുരുങ്ങിയ ആളുകളെ കൊണ്ട് എന്ത് ചെയ്തില്ല, ജുമാ നിർവഹിച്ചിട്ടില്ല. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റു തെളിവ്, റസൂലുള്ള 40-ൽ കുറഞ്ഞ ആളുകളെ കൊണ്ട് ജുമാ നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ 40-ൽ കുറഞ്ഞ ആളുകൾക്ക് കൊണ്ട് ജുമാസ് വന്നിട്ടുണ്ട്. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ കച്ചവട സംഘം വന്നപ്പോൾ കുറെ ആൾ നീച്ചു പോയത്. അവർ നീച്ചു ചെയ്തതുകൊണ്ടാണ് എണ്ണം കുറഞ്ഞത്, 12 പേര്. പക്ഷെ 12 പേരെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലുള്ള ജുമാ നിസ്കരിച്ചിട്ടുണ്ട്, ജുമാ നിസ്കരിച്ചു. അപ്പൊ ജുമാ സാധുവാണ്, ജുമാ സാധുവാണ്. തൈഫ് അലാ കുല്ലിൻ മദതി സുന്നത്തു അന്ന ഫി കുല്ലി 40 ഫസാഇദൻ ജുമുഅ ജുമുഅതൻ റവാഹു ദാറക്കുത്നി ബി ഇസ്നാദിൻ ദഈഫ്. ദഈഫ് അല്ല, ദഈഫുൻ ജിദ്ദനാണ് ഹദീസ്. ഹദീസ് തെളിവിന് പറ്റൂല, ഈ ഹദീസ് തെളിവിന് പറ്റൂല. രണ്ടാമത്തെ ഹദീസ് അൻ സമറത്ത് ബിനു ജുന്ദുബിൻ റളിയല്ലാഹു തആല, ഹദീസ് സമറാണ്. അൻ സമറത്ത് ബിനു ജുന്ദുബിൻ റളിയല്ലാഹു തആല ഖാൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഗ്ഫിറു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് ഫി കുല്ലി ജുമുഅത്തിൻ ഫി കുല്ലി ജുമുഅത്തിൻ റവാഹുൽ ബസാർ ബി ഇസ്നാദിൽ ലയ്യിൻ. അല്ലേ, ബസാറിന്റെ റിപ്പോർട്ട് അല്ലേ അത്? തൈഫ് അൻ സമറത്ത് ബിനു ജുന്ദുബ്, സമറത്ത് ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹു നിവേദനം. ഖാല, അദ്ദേഹം പറഞ്ഞു അന്ന നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യസ്തഗ്ഫിറു റസൂലുള്ള ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. കാന യസ്തഗ്ഫിർ റസൂലുള്ള മഗ്ഫിറത്തിന് തേടുമായിരുന്നു. ആർക്ക് വേണ്ടി? ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനുകൾക്കും മുഅ്മിനത്തുകൾക്കും, മുഅ്മിനുകൾക്കും മുഅ്മിനത്തുകൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമായിരുന്നു. ഫി കുല്ലി ജുമുഅ, എല്ലാ ജുമുഅയിലും, എല്ലാ ജുമുഅയിലും. റവാഹു അൽ ബസ്സാർ, ഇമാം ബസ്സാർ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷെ ബി ഇസ്നാദിൽ ലയ്യിൻ, ലയ്യിനായ സനദോടുകൂടി. ശരിയാണ്, ഹദീസ് ദുർബലാണ്, ഈ ഹദീസ് ദുർബലാണ്. മനസ്സിലായില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞ ദഈഫുൻ ജിദ്ദൻ എന്ന് ഇതിനും പറയാം. കാരണം എന്താ വെച്ചാൽ അതിൽ യൂസുഫ് ഇബ്നു ഖാലിദ് അസ്സംതി എന്ന് പറയുന്ന റാവി ഉണ്ട്. യൂസുഫ് ഇബ്നു ഖാലിദ് അസ്സംതി എന്ന് പറയുന്ന റാവി, അയാൾ പിന്നെ മത്രൂക്കാണ്. മത്രൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മത്രൂക്കിന്റെ ഹദീസ് ദഈഫ് അല്ല, പിന്നെ ദഈഫുൻ ജിദ്ദനാണ്, തീർത്തും ദുർബലാണ്. പക്ഷേ ഹദീസിന്റെ സനദ് ദുർബലാണെങ്കിലും അതിന്റെ ആശയം നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനുകൾക്കും മുഅ്മിനത്തുകൾക്കും ഇസ്തിഗ്ഫാർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലിനോട് ആഹ്വാനം ചെയ്താണ്, വസ്തഗ്ഫിർ ലിസംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് എന്താണ്? അത് ദുർബലാണ്, ഹദീസ് ദുർബലാണ്. خلاص ارتا حديث جابر بن سمره حديث الذي وعن جابر بن سمره رضي الله تعالى عنه قال ان النبي صلى الله عليه وسلم كان في الخطبه يقرا ايات من القران يذكر الناس. ان النبي صلى الله عليه وسلم كان في الخطبه يقرا ايات من القران يذكر الناس. റവാഹു അബൂദാവൂദ് വഅസ്ലുഹു ഫി മുസ്ലിം, അല്ലേ? റവാഹു അബൂദാവൂദ് വഅസ്ലുഹു ഫി മുസ്ലിമിൻ. എന്താ ജാബിർ ബിനു സമുറയുടെ ഹദീസിന്റെ അർത്ഥം? ജാബിർ ബിനു സമുറ പറയാണ്, അന്നൽ നബിയെ സല്ലല്ലാഹു അലൈഹി സ്വല്ലം, ഈ ഹദീസിൽ വന്ന റാവിമാരൊക്കെ ഏറെക്കുറെ നമുക്ക് വന്ന മുമ്പ് വന്ന റാവിമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലം തങ്ങൾ കാന ഫിൽ ഖുത്ബ, ഖുത്ബയിലായിരുന്നു, യഖ്റഉ ആയാത്തിൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ ഓതുമായിരുന്നു. യുദക്കിറുന്നാസ്, എങ്ങനെ? ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട്, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഖുർആനിൽ നിന്നുള്ള ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയിൽ ഓതുമായിരുന്നു എന്നാണ്. അപ്പൊ ഖുത്ബ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ആയത്തുകൾ ഓതിയിട്ട് ആളുകളെ ഉത്ബോധിപ്പിക്കലാണ്, ആളുകളെ ഉത്ബോധിപ്പിക്കലാണ്. ഒരായത്ത് ഓതണം എന്നൊക്കെ പിന്നെ എന്താ ഇതിന്റെ പണ്ഡിതന്മാർ ഷർത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ നമ്മൾ ഖുത്ബയിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ഷർത്ത് എന്ന് പറഞ്ഞാലും അതല്ല വാജിബ് എന്ന് പറഞ്ഞാലും അത് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസല കൂടിയാണ്. പക്ഷെ സുന്നത്ത് അനുസരിച്ചാണ് ഖുത്ബ പറയേണ്ടത്, സുന്നത്ത് അനുസരിച്ചാണ് ഖുത്ബ പറയേണ്ടത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബയിൽ ആയത്തുകൾ ഓതും, എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. നമ്മളിവിടെ മുമ്പ് ഒരേ ഹദീസ് പറഞ്ഞു, ആരുടെ ഹദീസ്? ഉമ്മ വറക്കന്റെ ഹദീസല്ലേ? അവര് പിന്നെ ഖാഫ് സൂറത്ത് കാണാതെ പഠിച്ചത് ഉമ്മുഹിഷാബ്. അവരുടെ ഹദീസ് പറഞ്ഞത് പിന്നെ ഖാഫ് സൂറത്ത് അവർ പരിഹാരത്താക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുത്ബയിൽ നിന്നാണ് എന്നുള്ളതാണ്. അപ്പോ ഖുർആൻ ഓതുക എന്നിട്ട് വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് അതൊരു സങ്കടകരമായ വിഷയമാണ്. ഇന്നൊരു ആയത്ത് കേൾക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എത്ര വെയിറ്റ് ചെയ്യണോ ഖുത്ബയിൽ? ആളുകൾ ആയത്തുകൾ പിന്നെ ഓതിയിട്ട് ആളുകളെ ഉത്ബോധിപ്പിക്കുക എന്നതിന് പകരം എല്ലാ വാർത്തയും ഒരു ഖതീബ് കൊണ്ടുവരും. എന്നിട്ട് കുറെ പിന്നെ രാഷ്ട്രീയ നിരൂപണങ്ങളും അതേപോലെ തന്നെ സാമ്പത്തിക പിന്നെ വിശദീകരണങ്ങളും കുറെ വിഷയങ്ങളായിട്ട് സാമൂഹിക പ്രശ്നങ്ങളും ഇതൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകും. അതിൽ പത്രങ്ങൾ വായിക്കും, അതിൽ റിപ്പോർട്ടുകൾ വായിക്കും, പിന്നെ ഈ സ്ഥിതിവിവര കണക്കുകൾ വായിക്കും. ആയത്തുകൾ ഓതിയിട്ടുള്ള ഉത്ബോധനം പലപ്പോഴും വരുന്നില്ല. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ പല ഖതീബ്മാരുടെയും അവസ്ഥ അതാണ്. പലരും മതപരമായിട്ട് പഠിച്ചവരോ മതമായിട്ട് ദീനിബോധമുള്ള ആളുകളോ ആയിക്കൊള്ളുന്നില്ല. അത് കാരണത്താൽ തന്നെ ഈ ഒരു ശൂന്യത, ആയത്തുകൾ ഖുത്ബയിൽ പിന്നെ ഓതാതിരിക്കുക എന്നുള്ളതുണ്ടല്ലോ, അതൊരു ഫിത്നയാണ്. ഒരായത്ത് വർക്കത്തിന് ഓതുക എന്നുള്ളത്, ഒരായത്ത് ഷർത്തൊപ്പിക്കാൻ ഓതുക എന്നുള്ളതല്ല, പിന്നെ ആയത്തുകളെ ഓതിയിട്ട് ആളുകളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ്. ആയത്തുകൾ ഓതിയിട്ട് ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയതാണ്. അതാണ് ഇവിടെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നത്. أن النبي صلى الله عليه وسلم كان في الخطبة يقرأ آيات من القرآن ويذكر الناس. ആയത്ത് ഓതിയിട്ട് എന്ത് ചെയ്യണം? മുഷ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുതുബന്റെ പ്രത്യേകത, റസൂലുള്ള അതാത് സന്ദർഭങ്ങളിൽ ആളുകളെ ഉത്ബോധിപ്പിക്കലാണ്, മനസ്സിലല്ലേ, ഉത്ബോധിപ്പിക്കലാണ്. അപ്പൊ അതാത് വിഷയങ്ങളെ ഉത്ബോധിപ്പിക്കാം. പക്ഷെ എന്ത് ചെയ്യണം? അതിനെ ഖൈറുൽ കലാമി കലാമുള്ള വഖൈറുൽ ഹദി ഹദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആ ഖൈറുൽ കലാമോ ഖൈറുൽ ഹദിയോ കയ്യിലുണ്ടായിരിക്കണം. പക്ഷെ അത് ഖുതുബന്റെ തുടക്കത്തിലൊരു മഞ്ജുവാക്കായിട്ട് മാത്രം മാറാൻ പാടുള്ളതല്ല. പിന്നെയോ ഖുർആൻ ഓതിയിട്ട് തന്നെ എന്ത് ചെയ്യണം? ഏതൊരു വിഷയം സംജാതമായിട്ടുണ്ടെങ്കിലും ഏതൊരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് ദീനിലൊരു പരിഹാരം ഉണ്ടാവും, ദീനിന് അതിലൊരു എന്തുണ്ടാവും, ഇടപെടലുണ്ടാവും. അത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, ആളുകൾ നിർവഹിക്കേണ്ടത്. അതാണ് മൂന്നാമത്തെ ഹദീസ്. ഇനി അടുത്ത ഹദീസ് താരിഖ് ബിൻ ഷിഹാബിൽ നിന്നുള്ള റിപ്പോർട്ടല്ലേ. വഅൻ താരിഖ് ബിൻ ഷിഹാബിൻ رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم الجمعة حق واجب على كل مسلم في جماعة إلا أربعة مملوك وامرأة وصبي ومريض അങ്ങനെ നിങ്ങൾ ഉള്ളത് ഇല്ല അല അർബഅത്തിൻ ജമീൽ ഇല്ല അല അർബഅത്തിൻ അപ്പൊ മംലൂക്കിൻ വമ്രഅത്തിൻ വസബിയിൻ വമരീദ് അങ്ങനല്ലേ. പിന്നെ മംലൂക്ക് അങ്ങനെ നിങ്ങൾ അതിലെന്താ ഇല്ല അർബഅത്തുൻ അർബഅത്തൻ എന്റെ അടുത്തുള്ള കിതാബിൽ അർബഅത്തുൻ എന്നാണ്, അർബഅത്തൻ എന്ന് വേണം, അർബഅത്തൻ എന്ന് വേണം മുസ്തസ്നയാകുമ്പോൾ. പക്ഷെ ഇവിടെ വ്യാകരണപരമായിട്ട് ഇവിടെ ഒരു വലിയ ഒരു വിഷയമുണ്ട് ഇസ്തിസ്നാവുമായി ബന്ധപ്പെട്ട്. അൻ താരിഖ് ബിൻ ഷിഹാബിൻ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅത്തിൻ ഇല്ല അർബഅത്തൻ മംലൂക്കുൻ വംറഅത്തുൻ വസബിയുൻ വമരീദുൻ മംലൂക്കിൻ വംറഅത്തിൻ സബി അങ്ങനെയല്ലേ. ഇല്ല അല അർബഅത്തിൻ എന്നാവുമ്പോ ഗൈറ അർബഅത്തിൻ എന്നുള്ള അതേ മാനയിൽ ഗൈറ അർബഅത്തിൻ ഇല്ല എന്നുള്ളതിന് ഗൈറ എന്നർത്ഥം, ഗൈറ അർബഅത്തിൻ നാല് പേർ ഒഴികെ ആ അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ ഇല്ല അർബഅത്തിൻ എന്നാണ് ഇസ്തിസ്ന, അതിന്റെ പിന്നെ യഥാർത്ഥ രീതിയിൽ. രണ്ട് കുത്ത് ആ ഇങ്ങനെ അർബഅത്ത് നടത്തി ഇതല്ലേ, ഇങ്ങനെ ഇല്ലാണ് അർബഅത്തിൽ ഖൈർ മംലൂക്കുൻ വംറഅത്തുൻ വസബിയുൻ വമരീദുൻ റവാഹു അബൂദാവൂദ് റവാഹു അബൂദാവൂദ് വഖാല ലം യസ്മഅ താരിഖുൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസ്മഅ താരിഖുൻ من النبي صلى الله عليه وسلم واخرجه الحاكم واخرجه الحاكم من طريق من روايه طارق من روايه طارق طارق المذكور عند ابن خزيمه لا طيب رواه ابو داود وقال لم يسمع طارق من النبي صلى الله عليه وسلم واخرجه الحاكم واخرجه الحاكم من روايه طارق المذكور عن ابي موسى عن ابي موسى الاشعري رضي الله عنه. اوكي اوكي طيب طارق بن شهاب النيفدن وان طارق بن شهاب رحمك الله طارق بن شهاب النيفدن قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم അതങ്ങൾ പറഞ്ഞു അൽ ജുമുഅത്തു ഹഖുൻ ദാൽ ജുമുഅത്തു ഹഖുൻ ജുമുഅ ബാദ് ഹഖുൻ വാജിബുൻ നിർബന്ധ ബാധ്യതയാണ് നിർബന്ധ ബാധ്യതയാണ് അല കുല്ലി മുസ്ലിമിൻ എല്ലാ മുസ്ലിമിന്റെ മേലും എല്ലാ മുസ്ലിമാന്റെ മേലും എങ്ങനെ ഫി ജമാഅത്തിൻ ജമാഅത്തായിട്ട് ജമാഅത്തായിട്ട് ഓരോ മുസ്ലിമിനും ജുമുഅ ഹഖുൻ വാജിബുൻ നിർബന്ധ ബാധ്യതയാണ് ഇല്ല അർബഅത്തൻ നാല് പേരൊഴികെ, നാല് പേർ ഒഴികെ, നാല് പേരൊഴികെ. ആരാ നാല് പേർ? അവര് മംലൂക്കുൻ, ഒന്ന് അടിമയാണ്, വമ്രാഅത്തുൻ മറ്റൊന്ന് സ്ത്രീയാണ്, വസബിയുൻ കുട്ടിയാണ്, വമരിയദുൻ രോഗിയാണ്. അപ്പൊ നാല് പേർക്ക് എന്തില്ല, ജുമുഅ വാജിബില്ല, നിർബന്ധമല്ല. ഇതാണ് ഹദീസ്. ആദ്യ ഹദീസ് പറയുന്നത് നമുക്ക് സന്നിധിക്ക് വരാം, അല്ലെങ്കിൽ പിന്നെ താരിഖ് ബിൻ ഷിഹാബ്, താരിഖ് ബിൻ ഷിഹാബ് നമുക്ക് വന്നായിരിക്കും. താരിഖ് ബിൻ ഷിഹാബ് അൽ ബജലി, അദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബിയെ കണ്ടിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അബൂബക്കർ അള്ളാഹിന്റെ ഖിലാഫത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഹദ്റമാണ്, മുഹദ്റം എന്നാണ് അത്തരക്കാർക്ക് പറയാം. നബിയെ കണ്ടിട്ടുണ്ട്, നബിയെ കേട്ടിട്ടില്ല. നബിയെ കണ്ടിട്ടുണ്ട്, നബിയെ കേട്ടിട്ടില്ല താരിഖ് ബിൻ ഷിഹാബ്. കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം പിന്നെ ബുജൈലക്കാരനാണ്, ബജലി. അദ്ദേഹം പിന്നെ നബിയിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കുന്ന അബൂബക്കർ അള്ളാഹിന്റെ ഖിലാഫത്തിലാണ്. അത്തരം ആളുകൾക്കാണ് മുഹദ്റം എന്ന് പറയുന്നത്. ഇത് പ്രത്യേക വകുപ്പാണ് മുഹദ്റം എന്ന് പറയുന്നത്. ഇപ്പൊ താരിഖ് ബിൻ ഷിഹാബ് പറയാണ് എന്ത്, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു എന്ന്. അപ്പൊ അതിൽ എന്തുണ്ട്, സനദിലൊരു പ്രശ്നമല്ലേ? കാരണം നബിയെ കേട്ടിട്ടില്ല അദ്ദേഹം. എന്നാലും ഹദീസ് ഹദീസ് സഹിയാണ്. അൽ ജുമുഅത്തു ഹഖ്ഖുൻ, അതെങ്ങനെ പറയാം, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ, ജുമുഅ വാജിബായ ഹക്കാണ്. അല കുല്ലി മുസ്ലിമിൻ ഫി ജമാഅത്തിൽ ഇല്ലാ അർബ, മംലൂക്കിന് ജുമുഅ വാജിബില്ല, കാരണം മംലൂക്ക് അടിമയാണ്. അടിമ എപ്പോഴും തന്റെ സയ്യിദിന്റെ വിഷയത്തിൽ വ്യാപൃതനായിരിക്കും, അതുകൊണ്ട് തന്നെ അടിമക്ക് ജുമുഅ വാജിബല്ല എന്നാണ് പിന്നെ പറഞ്ഞത്, വാജിബല്ല. അതേപോലെ തന്നെ ഇംറാഅത്തുൻ, സ്ത്രീ, അവർക്ക് ഒഴിവുണ്ട് ശറഈയായിട്ട്, അതുകൊണ്ട് ജുമുഅ വാജിബല്ല. സബീ, കുട്ടി, അതേപോലെ തന്നെ മരിയത്, രോഗി, ഇവരുടെ ഒന്നും മേലൊന്നില്ല, ജുമാ നിർബന്ധമല്ല. പക്ഷെ ഇവരൊക്കെ ജുമാ സ്കരിച്ചിട്ടുണ്ടെങ്കിൽ സാധുവാവൂലേ, ജുമാ സ്കരിച്ചാൽ മതിയാകും, ജുമാ സ്കരിച്ചാൽ മതിയാകും, അവര് ദുഹുറിസ്കരിക്കേണ്ട കാര്യമല്ല, ജുമാ മതിയാകും. പക്ഷെ ചിലരുണ്ടല്ലോ, ഇപ്പൊ ജുമാക്ക് 40 നാൾ എണ്ണം തികയണം എന്നറിയില്ലേ, അവർക്ക് 40 നാൾ എണ്ണം തികയണമെങ്കിൽ ഇവരെ കൊണ്ട് എണ്ണം തേക്കാൻ പറ്റൂല. പിന്നെയോ ഈ വാജിബായ ആളുകൾ തന്നെ ആയിരിക്കണം എന്തുണ്ട്, 40 എണ്ണം. അപ്പോ പിന്നെ ഇവരെ വെച്ച് നികത്തിയിട്ട് 40 തേക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ കണിശത. ഇത് താരിഖ് ബിൻ ഷിഹാബിൽ നിന്നുള്ള റിപ്പോർട്ടായതുകൊണ്ട് മുർസലിന്റെ ഹുക്കുമാണ്, മനസ്സിലായി? അതുകൊണ്ട് തന്നെ ചിലരൊന്നും എന്ത് ചെയ്തില്ല, ഈ റിപ്പോർട്ടിനെ, ഈ റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുത്തില്ല. ദാവൂദ് ബാഹിരിയും അതേപോലെ ഇബിൻ ഹസമും, ദാവൂദ് ബാഹിരി, ഇബിൻ ഹസം തുടങ്ങിയവരൊക്കെ പറഞ്ഞത്, അബ്ദുറഹ്മാൻ നാസർ സാദിയൊക്കെ വീക്ഷണക്കാരനാണ്, മംലൂക്കിന് ജുമുഅ നിർബന്ധമാണെന്നാണ്. മംലൂക്കിന് ജുമുഅ നിർബന്ധമാണ്. മംലൂക്കിന് അടിമക്ക് സയ്യിദിനോട് അവകാശം ഉണ്ടെങ്കിൽ അതിലേറെ വലിയ അവകാശമാണ് ആരോട്? അള്ളാഹുവിനോട്. അതുകൊണ്ട് തന്നെ മംലൂക്കിന് പിന്നെ ജുമുഅ വാജിബാണ് എന്ന് വീക്ഷണമാണ് ദാവൂദ് ബാഹിരിക്ക്, അതേപോലെ ഇബ്നു ഹസമിനൊക്കെ. പിന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാര് അടിമ, അതേപോലെ തന്നെ സ്ത്രീ, കുട്ടി, മരിയത്, ഇവരൊക്കെ ശറഈയായിട്ട് ഉള്ളവരാണ്, ഒഴികഴിവുള്ളവരാണ്, അവരുടെ മേൽ നിർബന്ധമല്ല. പക്ഷെ അവർക്ക് ജുമുഅ നിസ്കരിക്കാവുന്നതാണ്, നിസ്കരിച്ചാൽ അതിൽ നിന്ന് സാധുവാകുന്നതാണ്. ഇവിടെ ഈ ഹദീസ് റവാഹു അബൂദാവൂദ്, അബൂദാവൂദാണ് റിപ്പോർട്ട് ചെയ്തത്. വഖാൽ, അബൂദാവൂദ് പറഞ്ഞു, ലം യസ്മ താരിഖുൻ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് കേട്ടിട്ടില്ല, താരിഖ് കേട്ടിട്ടില്ല, ഹദീസ് കേട്ടിട്ടില്ല. കാരണം അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല അന്ന്, നബിയെ കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടില്ല. വഅഖ്റജഹുൽ ഹാകിം, ഈ ഹദീസിനെ ഹാകിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മിൻ തരീഖി, മിൻ റിവായത്തി താരിഖിനിൽ മദ്കൂർ, മനസ്സിലല്ലേ? താരിഖിന്റെ ഈ പറയപ്പെട്ട റിവായത്ത് ഉണ്ടല്ലോ, താരിഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരാമർശിക്കപ്പെട്ടതായ റിവായത്തിലൂടെ ഈ ഹദീസിനെ ഹാകിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്ന്? അൻ അബി മൂസല, അബൂമൂസയിൽ നിന്ന്, അബൂമൂസല ശരിയിൽ നിന്ന്. അപ്പൊ ഈ ഹദീസിനെ ഹാക്കിമ് ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അബൂമൂസല ശരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ താരിഖിന്റെ ഹദീസിന് എന്തായി? അതൊരു ബലായി, ബലായി. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, താരിഖ് ഇബ്നു ഷിഹാബ് റസൂലുള്ളാഹിയെ കേട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ട് ബലപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഇതിനെ ബലപ്പെടുത്തുന്ന വേറെ റിപ്പോർട്ടുണ്ട്, അബൂ മൂസ അശ്അരിയുടെ റിപ്പോർട്ട് ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് ഹദീസ് സഹീഹ്. തൈഖ് അൽ ജുമാഅത്ത് കുന വാജിബുന അലാ കുല്ലി മുസ്ലിമീൻ ഫീ ജമാഅത്തിൻ ഇല്ല അർബഅത്തൻ മംലൂകുൻ വമറഅത്തുൻ വസബിയുൻ വമരീദ്. ഇനി അടുത്ത ഹദീസ്, അത് ഇബ്നു ഉമറിന്റെ ഹദീസ് അല്ലേ. വാൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ ഖാല قال رسول الله صلى الله عليه وسلم ليس على مسافر جمعه ليس على مسافر جمعه ده بين طبراني ده رواه الطبراني باسناد ضعيف رواه الطبراني باسناد ضعيف عبد الله بن عمر رضي الله عنه نيവേദനം الله الرسول صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു ليس على مسافر ഒരു യാത്രക്കാരനും ഇല്ല എന്തില്ല ജുമുഅത്തുൽ ജുമുഅല്ല യാത്രക്കാർക്ക് ജുമുഅല്ല. അപ്പൊ ഇവിടെ മോള് പറഞ്ഞ ഈ നാല് കൂട്ടരുണ്ടല്ലോ അവരിലേക്ക് ഒരാളും കൂടി കൂടി അതാരാ മുസാഫിറാണ്. മുസാഫിറിനും മതപരമായിട്ട് ഒഴിവുകഴിവുണ്ട്, അതുകൊണ്ട് പിന്നെ ജുമുഅ നിർബന്ധമല്ല. പക്ഷെ ഈ ഹദീസ് പിന്നെ റവാഹു തബറാനി, ഇമാം തബറാനിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരിൽ എങ്ങനെ? ബിസ്നാദിൻ ദഈഫ്, ദഈഫായ സനദോടുകൂടി. ഹദീസിന്റെ സനദ് ദഈഫാണ്. അതിന് അബ്ദുള്ള ഇബ്നു നാഫിഉ എന്ന് പറയുന്ന അബ്ദുള്ള ഇബ്നു നാഫിഉ എന്ന് പറയുന്ന റാവിയുണ്ട്. അബ്ദുള്ള ഇബ്നു നാഫിഉ ദുർബലനായ റിപ്പോർട്ടറാണ്, റാവിയാണ്. പക്ഷേ പിന്നെ ഷെയ്ഖ് അൽബാനിയൊക്കെ പിന്നെ ഈ റിപ്പോർട്ടിന് ഈ ഹദീസിന് ബലപ്പെടുത്തുന്ന വേറെ റിവായത്തുകളുണ്ട് എന്ന നിലയ്ക്ക് ഇതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു നാഫിഉ ദുർബല റാവിയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിനെ ബലപ്പെടുത്തുന്ന വേറെ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഹദീസിന്റെ ആശയം എന്താണ്? ശരിയാണ്, മുസാഫിറിന് എന്തില്ല, ജുമുഅ നിർബന്ധമല്ല. മുസാഫിറിന് ജുമുഅ ഇല്ല. മുസാഫിറുകൾ ഒരിടത്ത് ജുമയിൽ പങ്കെടുത്താല സാധുവാകൂലേ? ജുമയിൽ പങ്കെടുത്താൽ സാധുവാകും, ശരിയാണ്. പക്ഷേ മുസാഫിറുകളായിട്ടുള്ളവർക്ക് എന്തില്ല, ജുമുഅ അവർക്ക് നിർബന്ധമല്ല. ഒരു സംഘം ആളുകൾ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് യാത്ര പോയി, മനസ്സിലേ, അവരവിടെ കൂടി, എന്നിട്ട് അവർ ജുമുഅ സംഘടിപ്പിച്ചാല് ജുമുഅ സംഘടിപ്പിച്ച് ജുമുഅ സാധുവാകും, ജുമുഅ സാധുവാകും. ചിലര് പറഞ്ഞ് ഇപ്പൊ ഒരു സംഘം ആളുകൾ ചെയ്ത് ഒരു നാട്ടിൽ പോയി ഇറങ്ങി, അവരവിടെ ഇറങ്ങി കുറച്ച് ദിവസമായി, ഇനി അവിടെ നിന്ന് പോകുമ്പോഴും കുറച്ച് ദിവസമായി, അപ്പൊ അതിനിടയിലാണെങ്കിൽ അവരൊരു മുസാഫിറിന്റെ ഗണത്തിലല്ല, അവർക്ക് എന്ത് ചെയ്യാം, ജുമുഅ സംഘടിപ്പിക്കാം എന്നുള്ളത്. അതേസമയം ഒരു സംഘം ആളുകൾ എന്ത് ചെയ്ത് പോയി കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ യാത്ര തുടരുകയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമുഅ ഇല്ല എന്നാണ് ചില ഷറഹിന്റെ ഹദീസിനെ വിശദീകരിച്ച ആളുകൾ പറഞ്ഞത്. അലാ കുല്ലിൻ, ഈ ഹദീസ് അറിയിക്കുന്നത് മുസാഫിറിന് ജുമുഅ നിർബന്ധമല്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഹദീസ്, ഹദീസ് അതെ അബ്ദുള്ള ഇബ്നു മസ്ഊദിന്റെ ഹദീസ് അല്ലേ. وعن عبد الله بن مسعود رضي الله تعالى عنه كان رسول الله صلى الله عليه وسلم اذا استوى على المنبر استقبلناه بوجوهنا استقبلناه بوجوهنا رواه الترمذي له باسناد ضعيف رواه الترمذي باسناد ضعيف طيب وله شاهد من حديث وله شاهد من حديث البراء عند ابن خزيمه عند ابن خزيمه طيب ഇവിടെ ഹദീസ് അബ്ദുള്ള ഇബ്നു മസ്ഊദിൽ നിന്നാണ് നിവേദനം. അബ്ദുള്ള ഇബ്നു മസ്ഊദ് പറയാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദസ്തവാലൽ മിമ്പർ റസൂലുള്ള മിമ്പറിൽ ഇരുന്നാൽ മിമ്പറിൽ ഉപവിഷ്ടനായ ഇദസ്തവാ അലൽ മിമ്പരി മിമ്പറിൽ റസൂലുള്ള ഉപവിഷ്ടനായാൽ ഇസ്തഖ്ബൽനാഹു ഞങ്ങൾ നബിസ്ലാസ്ലമ തങ്ങളിലേക്ക് പിന്നെ അഭിമുഖീകരിക്കും ബി വുജൂഹിന ഞങ്ങളുടെ വുജൂഹ് കൊണ്ട് വജൂഹ് കൊണ്ട് ഞങ്ങളുടെ മുഖം കൊണ്ട്. അപ്പൊ ഖത്തീബ് റസൂലുള്ളാഹി തങ്ങൾ മിമ്പറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉപവിഷ്ടനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റസൂലുള്ളാഹിയിലേക്ക് എന്തിരുമായിരുന്നു എന്നാണ് മുഖം തിരിച്ച് ഇരിക്കുമായിരുന്നു എന്നാണ് ഹദീസ്. یہ حدیث رواہ ترمذی بی اسناد ضعیف ضعیف ہے سندوڑ گڈیٹ امام ترمذی رپورٹ ചെയ്യുന്ന ഹദീസാണ് ഹദീസ് ضعیف ആണ് ഇത് കാരണം ഇതിന്റെ ദോഫ് അതിൽ പിന്നെ മുഹമ്മദ് ഇബ്നുൽ ഫദൽ ഇബ്നു അതിയ എന്ന് പറയുന്ന റാവി ഉണ്ട് മുഹമ്മദ് ഇബ്നുൽ ഫദൽ ഇബ്നു അതിയ അദ്ദേഹം ദുർബലനായ റാവിയാണ് ആ റാവി ഉള്ളത് കൊണ്ടാണ് തുർമുദിയുടെ റിപ്പോർട്ട് ദുർബലം എന്ന് പറഞ്ഞത് റവാഹു തുർമുദി ബി ഇസ്നാദിൻ ദഈഫ് പക്ഷേ പിന്നെ ഈ ഹദീസിനെ പിന്നെ ഇബ്നു ഖുസൈമയുടെ സഹീഹിൽ ബറ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു എന്നുള്ള മറ്റൊരു ഷാഹിദ് ഉണ്ട് വലഹു ഷാഹിദും മിൻ ഹദീസിൽ ബറ ഇൻദ ഇബ്നു ഖുസൈമ അങ്ങനല്ലേ ഇബ്നു ഖുസൈമയുടെ അടുക്കൽ ബറായിൽ നിന്നുള്ള ഒരു ഹദീസ് ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുണ്ട് എന്നാ പറഞ്ഞത് ഏതായാലും പിന്നെ ഈ ഹദീസിന് കൊണ്ട് പിന്നെ അമലെടുക്കാം എന്നുള്ള അടുത്താണ് പണ്ഡിതന്മാരുള്ളത് അതിൽ മുഹമ്മദ് ഇബ്നുൽ ഫദൽ ഇബ്നു അതിയ എന്ന് പറയുന്ന റാവി ഉണ്ടെങ്കിലും ഇതിനെ ബലപ്പെടുത്തുന്ന വേറെ റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതിൽ ഇഷ്കമല്ല അവിടെ എന്താ ഈ ഹദീസ് അറിയിക്കണം എന്താ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്തഖ്ബല മിൻബർ ഇസ്തഖ്ബലന വിജൂഹിന എല്ലാവരും റസൂലുള്ളാഹിനെ നോക്കുമായിരുന്നു എന്നാണ് മനസ്സിലായല്ലേ അപ്പോ ഒരാൾ ഖുത്ബ പറയുമ്പോൾ എങ്ങനെയാണ് ആളുകളൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിലേക്ക് മുഖം കൊടുത്തിരിക്കുകയാണ് വേണ്ടത് അദ്ദേഹത്തിലേക്ക് മുഖം കൊടുത്ത് ഇരിക്കുകയാണ് വേണ്ടത് ഇന്ന് മസ്ജിദ് നബവിയിൽ എങ്ങനെയാണ് കഴിയോ കാരണം മസ്ജിദ് നബവി വിശാലമാണ് അന്ന് അങ്ങനല്ല മസ്ജിദ് നബവി പിന്നെ എത്ര 100 മീറ്റർ 100 മീറ്റർ ആണ് അപ്പോ എല്ലാവർക്കും മുഖം കൊടുത്തിരിക്കണേൽ പ്രശ്നമല്ല മനസ്സിലായി ഇന്ന് മുഖം കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇന്ന് മിമ്പറിൽ കയറിണ്ടെങ്കിൽ കുറെ ആളുകള് ഇമാമിന്റെ മുന്നിലാണ് മനസ്സിലായി ഇമാമ് ബാക്കിലാണ് ഖതീബ് ബാക്കിലാണ് കാരണം ഇന്നത്തെ മിമ്പർ എവിടെയാണ് മിമ്പർ റൗദയിലാണ് മിമ്പറിൽ ഖതീബ് കയറിയിട്ടുണ്ടെങ്കിൽ കുറെ സെഫുകൾ മുന്നിലേക്കുണ്ട് ഇല്ലേ അപ്പൊ മുഖം കൊടുക്കൂല പറ്റൂല എന്ന് മാത്രല്ല ബാക്കിലേക്കാണ് അത് മസ്ജിദ് നബി വിപുലീകരിച്ചപ്പോൾ ആ വിപുലീകരണത്തിൽ ഉണ്ടായ പിന്നെ അതിന്റെ ആ പ്രത്യേകതയാണ് റസൂലിന്റെ മിമ്പർ അത് സ്ഥാപിച്ചിടത്ത് നിന്ന് ചെയ്തിട്ടില്ല നീക്കിയിട്ടില്ല ആ സ്ഥാനത്ത് നിന്ന് അവിടെ മിമ്പർ നീക്കിയിട്ടില്ല കാരണം എന്താ മിമ്പർ നീക്കാൻ പറ്റൂല കാരണം അത് ശറിയായ ഹദ് ഉണ്ടായിന് കാരണം മാ ബൈന ബൈത്തി വ മിമ്പരി റൗദത്തു മിൻ റിയാദുൽ ജന്നാണ് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്നാണ് അപ്പൊ അതിന്റെ അതിർത്തി അവിടെ ഉണ്ടാകണം മാത്രല്ല അതുകൊണ്ട് തന്നെ മിമ്പറിന്റെ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ ഭാഗം അവിടെ തന്നെയാണ് എവിടെയാണോ റസൂലുള്ളാഹി മിമ്പർ സ്ഥാപിച്ചത് അവിടെ തന്നെയാണ് ഇതുള്ളത് മിമ്പറുള്ളത് പക്ഷെ വീടുണ്ടല്ലോ വീടിന്റെ ഭാഗം കുറെ എവിടേക്ക് എടുത്തിട്ടുണ്ട് ആ മതിൽ ഒരു 3 മീറ്ററോളം എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിടം അത് പിന്നെ മതിൽ കെട്ടി ഭദ്രാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് 3 മീറ്റർ പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റൗദ എന്ന് പറയുന്നുണ്ടല്ലോ ആ റൗദ അത് പിന്നെ അതിന്റെ യഥാർത്ഥ വലിപ്പത്തിലല്ല കുറെ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട് അത് ഈ പിന്നെ മതില് കെട്ടാൻ വേണ്ടിയിട്ട് ഖബറുകൾ മതില് കെട്ടി ഭദ്രാക്കാൻ വേണ്ടിയിട്ട് മതിലുകൾ നിർമ്മിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് എടുത്തിട്ട് മനസ്സിലായില്ലേ 3 മീറ്ററോളം എടുത്തിട്ടുണ്ട് വൻ മതില് നിർമ്മിച്ചപ്പോൾ പള്ളിയുടെ കുറെ ഭാഗം എടുത്തിട്ടുണ്ട് ആ അതെ അതെ വൻ മതില് പള്ളിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് അതേസമയം ഇവിടെ എന്ത് ചെയ്തില്ല ഇത് മാറ്റിയിട്ടില്ല കാരണം അത് പിന്നെ റൗദത്തുമ്മിൻ റിയാദുൽ ജന്നന്റെ അതിർത്തിയാണ് ആ റൗദന്റെ സ്ഥലം കുറഞ്ഞിട്ടുണ്ട് ഈ മതിലുണ്ടാക്കിയതോട് ഏത് അല്ല മെഹ്റാബും അവിടെ മെഹ്റാബുണ്ട് ഒന്ന് നിസ്ലാ സ്വലമാതങ്ങൾ നിസ്കരിച്ച മെഹ്റാബുണ്ട് മറ്റൊന്ന് തുർക്കികളുടെ കാലത്തുണ്ടായിരുന്നു മെഹ്റാബുണ്ട് രണ്ട് മെഹ്റാബ് കാണാൻ റൗദ ഇപ്പൊ ഇമാമ് നിൽക്കുന്ന മെഹ്റാബ് എവിടെയാണ് മുന്നിലാണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സഫുകൾ മുന്നിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞത് തെക്ക് ഭാഗത്ത് തൈ ഏതായാലും സഹാബികൾ പറയുന്നതാണ് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്ന റളിയല്ലാഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തവാ അലൽ മിമ്പരി ഇസ്തഖ്ബൽനാഹു ബിവുജൂഹിനാ ഇസ്തഖ്ബൽനാഹു ബിവുജൂഹിനാ റവാഹു തുർമുദി ബി ഇസ്നാദിൻ ദഈഫ് വലഹു ഷാഹിദു മിൻ ഹദീസിൽ ബറ ഇൻദ ഇബ്നു ഖുസൈമ ഇൻദ ഇബ്നു ഖുസൈമ തൈ ഇനി അടുത്ത ഒരു ഹദീസ് ഇതാണ് ബാബുൽ ജുമായിൽ അവസാനത്തെ ഹദീസ് അവസാനത്തെ ഹദീസ് الحكم ابن حزن ان الله حديث وعن الحكم ابن حزن رضي الله تعالى عنه قال شهدنا الجمعة مع النبي صلى الله عليه وسلم فقام متوكئا على عصا أو قوس أو قوس رواه أبو داود رواه أبو داود أين حكم ورد إلى الحديث وقتر الأول رواه أبو داود طيب الحكم ابن حزن الحكم ابن حزن അദ്ദേഹം അൽക്കൽ അൽകുൽഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബനു കുലഫയാണ് അദ്ദേഹത്തിന്റെ ഗോത്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിളിപ്പേര് അദ്ദേഹത്തിന് ചേർക്കപ്പെടുന്നത് അൽകുൽഫി എന്നാണ്. കുൽഫി ഈ അൽഹസൻ ഇബ്നുൽ അൽഹകം ഇബ്നുൽ ഹസൻ സഹാബിയാണ്. സഹാബിയാണ് അത്തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. ഒരു വഫദായിട്ട് വന്നിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അൽഹകം ഇബ്നു ഹസൻ അൽകുൽഫി അദ്ദേഹം പറയാണ് ഷഹീദുൽ ജുമുഅ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജുമുഅയിൽ പങ്കെടുത്തു. നബിയോടൊത്ത് ഞങ്ങൾ ജുമുഅയിൽ പങ്കെടുത്തു. ഫഖാം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. മുതവക്കിയൻ മുതവക്കിയൻ ഊന്നിക്കൊണ്ട്. അല അസൻ ഒരു വടിയിൽ. ഔ ഖൗസിൻ അല്ലെങ്കിൽ ഒരു ഖൗസ് വില്ല്. ഖൗസ് എന്ന വില്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വടിയിൽ അല്ലെങ്കിൽ ഖൗസിൽ വില്ലിൽ ഊന്നിക്കൊണ്ട് നിൽക്കുകയുണ്ടായി. മുതവക്കിയൻ അല അസൻ ഔ ഖൗസിൻ ഷഹീദുൽ ജുമുഅത്ത് മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാം മുതവക്കിയൻ റസൂലുള്ള ഊന്നി നിന്നു. അല അസൻ ഒരു വടിയിൽ ഔ ഖൗസിൻ അല്ലെങ്കിൽ ഒരു പിന്നെ വില്ലിൽ. റവാഹു അബൂദാവൂദ് അബൂദാവൂദാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹദീസിന്റെ സനദിൽ പിന്നെ ഷിഹാബ് ഇബ്നു ഖറാഷ് എന്ന് പറയുന്ന റാവിയുണ്ട്. ഷിഹാബ് ഇബ്നു ഖറാഷ് ആ റാവി അതിന്റെ സനദിൽ ഉള്ളതുകൊണ്ട് ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു വീക്ഷണ വ്യത്യാസം. പക്ഷേ ഈ ഹദീസിന്റെ സനദിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള വേറെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന്, അതേപോലെ തന്നെ പിന്നെ ബറാ ഇബ്നു ആസിബിൽ നിന്ന്, ബറാ ഇബ്നു ആസിബിൽ നിന്നൊക്കെ ഇതിലും ഹദീസ് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. റസൂൽ അങ്ങനെ വടിയിൽ അല്ലെങ്കിൽ ഒരു വില്ലിൽ ഊന്നി നിന്നിരുന്നു എന്ന് അറിയിക്കുന്ന രീതിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. ഹദീസ് സഹിയാണ്, ഹദീസ് സഹിയാണ്. പക്ഷേ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് മിമ്പർമെ ഖുത്ബ പറയുന്ന രണ്ട് ഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ഈത്തപ്പന കുറ്റിയിൽ കയറി നിന്നിട്ടായിരുന്നു ഖുത്ബ അറിഞ്ഞിരുന്നത്. അന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വടിയും അതേപോലെ തന്നെ ഖൗസും ഊന്നിയിട്ട് ഖുത്ബ പറഞ്ഞത്. അറബികളുടെ ഖുത്ബയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. മനസ്സിലേ? എന്തെങ്കിലും ഒരു പിന്നെ പിന്നെ വടിയോ കുന്തമോ ഒക്കെ കുത്തിയിട്ട് ഖുത്ബ അറിയാന്നുള്ളൊരു ശൈലിയുണ്ട്. ചിലപ്പോ പിന്നെ ഈ വാളല്ല വല്ല അങ്ങനെയുണ്ട്. അതായത് ഇപ്പൊ പിന്നെ ഈ പ്രസംഗിക്കുന്ന ആളുകളുണ്ടല്ലോ, അറബികൾ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ വാളെ കുത്തിയിട്ട് വാളിലൊക്കെ അങ്ങനെയൊക്കെ പ്രസംഗിക്കാറുണ്ട്. അത് അറബികളുടെ ഒരു പതിവാണ്. അത് ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം ദീനാണ്. മനസ്സിലല്ലേ? ഇതിനിപ്പോ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുദാപനം ചെയ്യണോ വേണ്ടതെന്നൊരു മസല ഉണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് വടിയിൽ ഊന്നിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് ഒരു വില്ലിൽ ഊന്നി നിന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഈത്തപ്പന മുട്ടിയിൽ കയറിന്നിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്? ഖുത്ബ അറിഞ്ഞിരുന്നത്. മനസ്സിലായത്? നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബനു നജ്ജാർ ഗോത്രക്കാരിയായ ഒരു അൻസാരി സ്ത്രീ റസൂലുള്ള ഇങ്ങനെ ഈ മുട്ടിയിൽ പിന്നെ കയറി നിന്നിട്ട് ഖുത്ബ അറിയുന്നത് പ്രയാസമായി കണ്ടപ്പോൾ അവരാണ് റസൂലിനോട് പറഞ്ഞത് എനിക്കൊരു ആശാരിയുണ്ട്, ആ ആശാരി എന്നെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു മിമ്പർ ഉണ്ടാക്കി തരാം. അങ്ങനെയാണ് അവരാണ് എന്ത് ചെയ്തത്, പിന്നെ ആ സ്ത്രീ ആശാരിനെ പറഞ്ഞയച്ച്. എന്നിട്ട് അവർ പിന്നെ അയാൾ പോയിട്ട് ചരിത്രത്തിൽ കാണാം, ഇന്ന് ഇതുണ്ടല്ലോ ബീർ റൂമാക്കിണർ, ആ ഭാഗമൊക്കെ കാടായിരുന്നു, ആ ഭാഗത്ത് പോയിട്ട് അയാൾ കുറെ മരമൊക്കെ മുറിച്ചു കൊണ്ടുവന്നിട്ട് അതേറ്റ് എന്ത് ചെയ്ത് റസൂലിനാക്ക് മൂന്ന് സ്റ്റെപ്പിൽ എന്തുണ്ടാക്കി മിമ്പർ ഉണ്ടാക്കിയതാണ്. മിമ്പർ ഉണ്ടാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്മ കയറിയിട്ട് ഖുത്ബ പറഞ്ഞപ്പോൾ റസൂൽ എന്ത് ഉപയോഗിച്ചിട്ടില്ല? അസി ഉപയോഗിച്ചിട്ടില്ല, ഖൗസ് ഉപയോഗിച്ചിട്ടില്ല, അസയും ഖൗസും ഉപയോഗിച്ചിട്ടില്ല. പിന്നെയോ അതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണ് അസയും ഖൗസും ഉപയോഗിച്ച് റസൂൽ എന്ത് ചെയ്ത് ഖുത്ബ പറഞ്ഞത്. മനസ്സിലായ. അതുകൊണ്ട് തന്നെ ഇമാ ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്, ഖതീബ്മാർ ഒരു വടി ഊന്നി അല്ലെങ്കിൽ കൗസ് ഊന്നിയിട്ട് കുത്തു പറയാന്നുള്ളത് എന്തല്ല, സുന്നത്തല്ല, അതൊരു സുന്നത്ത് അറിയാൻ പറ്റൂല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാവശ്യം വന്നപ്പോഴാണ് എന്ത് ചെയ്തത് ചെയ്തത്. പിന്നെ മിമ്പറുണ്ടാക്കിയപ്പോൾ റസൂൽ എന്ത് ചെയ്തിട്ടില്ല, കൗസ് ഉപയോഗിച്ചിട്ടില്ല, ആസി ഉപയോഗിച്ചിട്ടില്ല. മിമ്പറുണ്ടാക്കുന്നതിന് മുമ്പും ശേഷവും റസൂലുള്ള വാൾ ഉപയോഗിച്ചിട്ടില്ല. വാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. മനസ്സിലായി? ചിലർ വാൾ ഉപയോഗിക്കുന്നത് ഒരു മഹാ വിവരക്കേട് പ്രചരിപ്പിക്കാനാണ്. വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്നുള്ളതിന് ഒരു ചിഹ്നമായിട്ട് എന്ത് ചെയ്യുക, വാള്. അതും മരത്തിന്റെ വാള്, മരത്തിന്റെ വാളുണ്ട് എന്ത്, പിന്നെ അത് ശരിയല്ല, തീർത്തും ശരിയല്ല. വാളുകൊണ്ട് ദീൻ പ്രചരിച്ചു എന്നുള്ളതും തെറ്റാണ്. ദീൻ പ്രചരിച്ചത് അള്ളാന്റെ കിതാബ് കൊണ്ട് റസൂലുള്ളാന്റെ സുന്നത്ത് കൊണ്ടാണ്, വഹി കൊണ്ടാണ് ദീൻ പ്രചരിച്ചത്, വാളുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ അതിനൊരു സിമ്പൽ എന്നോണം വാളൂന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും വാളൂന്നിട്ട് കുത്തു പറഞ്ഞിട്ടില്ല. അത് മിമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പുമില്ല, ശേഷമല്ല. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയ മിമ്പർ വരുന്നതിന് മുമ്പാണ് എന്ത് ചെയ്തത്, വാള് അല്ലെങ്കിൽ വില്ല് അല്ലെങ്കിൽ വടി ഊന്നിയിട്ട് കുത്തു പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അതാണ് അതിൽ മനസ്സിലാക്കാനുള്ളത്. പിന്നെ അൽ ഹകം ഇബ്നു ഹസൻ, പിന്നെ അൽ കുലഫി റളിയല്ലാഹു തആല പറയുന്നു, ഷഹീദുനൽ ജുമുഅത മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാമ മുതവക്കിയൻ അലാ ഹസൻ ഔ ഖൗസിൻ. റവാഹു അബൂദാവൂദ്, റവാഹു അബൂദാവൂദ്. ഇതാണ് ജുമായുടെ വിഷയത്തിൽ അവസാനത്തെ ഹദീസ് നമുക്കുള്ള, അല്ലെ? ജുമായുടെ ബാബുൽ ജുമായിൽ ബുലൂഗുൽ മറാമിൽ വന്ന അവസാനത്തെ ഹദീസ് ഇത്രയാണ്. എങ്ങനെ മിമ്പറിന്റെ? ഇല്ലല്ല, മിമ്പർ മൂന്ന് സ്റ്റെപ്പായിരുന്നു. ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പ് കയറി നിൽക്കാൻ, പിന്നെ രണ്ടാമത്തേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കയറി നിന്നിട്ട് മൂന്നാമത്തേൽ റസൂലുള്ള ഇരിക്കുമായിരുന്നു, രണ്ടാമത്തേ കാലേക്കുമായിരുന്നു. മനസ്സിലായ? ആ മുന്നേ മൂന്ന് സ്റ്റെപ്പുള്ളൊരു ഇതായിരുന്നു, അത്ര തന്നെ ഉള്ളു. അല്ലാതെ ഇപ്പൊ പിന്നെ അങ്ങനെയല്ല, മൂന്ന് സ്റ്റെപ്പുകളായിരുന്നു റസൂലുള്ളാഹി മിമ്പറിന്. അത്രയാണ് അല്ല ചരിത്രത്തിൽ വായിക്കാൻ പറ്റിയ. ഇല്ല, അത് കച്ചവടത്തിൽ വ്യാപൃതരായി അന്ന്. അങ്ങനെയാണ്, മദീനയിലൊരു വറുതിയാണ് മൊത്തത്തിൽ. അന്ന് മദീനയിൽ നിന്നുണ്ട് ഒരു വറുതിന്റെ ഒരു വിഷയമുണ്ട്. പിന്നെ ഈ കച്ചവടം വരുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആരവത്തിലാണ്. മനസ്സിലായി? ഇപ്പൊ ഈ നേർച്ചയൊക്കെ വരൂലേ, നല്ല മുട്ടും വിളിയിലാണ് വരിക. അങ്ങനെയാണ്. പിന്നെ ഏത് കച്ചവട സംഘം വരുമ്പോ അന്ന് അങ്ങനെയാണ്, മുട്ടും വിളിയൊക്കെ ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു പറഞ്ഞത്, വൈദാർ ഔ തിജാറത്തൻ ഔ ലഹുവൻ ഇൻഫദ്ദു ഇലൈഹ. അവർ തിജാറത്ത് കണ്ടാൽ, ലഹുവ് കണ്ടാൽ പറഞ്ഞത്, അല്ലെങ്കിൽ ലഹുവ് കണ്ടാൽ. എന്താ ഈ ലഹുവ്? ലഹുവ് പറഞ്ഞെങ്കിൽ മുട്ടും വിളിയാണ്. മനസ്സിലായി? അതിന്റെ ആരവത്തിലാണ് കച്ചവട സംഘം വരിക. അപ്പോഴാണ് എന്ത് ചെയ്യുക, ആളുകൾ അറിഞ്ഞിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, സാധനം കൊള്ളുക. അപ്പോ കച്ചവട സംഘം വരുമ്പോ പിന്നെ മൗനികളായിട്ടല്ല, പിന്നെ നല്ല മുട്ടും പുളിയും ഒക്കെ ഉണ്ടാവും, അതോടുകൂടിയാണ് വരിക. അങ്ങനെയാണ് ഇത് ഈ വന്നത്, ഈ കച്ചവട സംഘം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിമ്പറിലായിരുന്നു ആളുകൾ ചുമ്മാ കേൾക്കുന്നത്, ആദ്യ കാലഘട്ടത്തിലല്ലേ. അപ്പോ ഇവർക്കൊക്കെ ആവശ്യക്കാരാണ്. മാത്രമല്ല, ആദ്യം പോയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ സാധനം കിട്ടില്ല. മദീനത്തെ യഹൂദന്മാരും മറ്റൊക്കെ അല്ലേ, അപ്പൊ അവരൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. അപ്പൊ ഇതിന്റെ ആവശ്യകത മാനിച്ചും, അതേപോലെ തന്നെ ഇത് പിന്നെ പെട്ടെന്ന് കിട്ടാനും ഒക്കെ പാടെ വേണ്ടിട്ട് എന്ത് ചെയ്ത് എല്ലാവരും ഇറങ്ങിപ്പോയി. മനസ്സിലായി? ഇറങ്ങിപ്പോയി 12 പേരാണ് ബാക്കിയത്. ചില റിപ്പോർട്ടുകളിൽ ആ ശേഷിക്കുന്നവർ കൂടി പോയിരുന്നുവെങ്കിൽ തീ വന്ന് ഈ താഴ്വാരം അവരെ നക്കി തുറക്കുമായിരുന്നു എന്നുള്ള മുന്നറിയിപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന മുന്നറിയിപ്പ്. അലാ കുല്ലിൻ, പിന്നെ അന്ന് അവർക്ക് പിന്നെ അനിവാര്യതയായിരുന്നു, ആവശ്യമായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ എന്ത് ചെയ്ത് പിന്നീട് പിന്നെ ആയത്തിറക്കി, ഖുൽ മാ ഇൻദല്ലാഹി ഖൈറു മിനൽ ലഹ്വി വമിനൽ തിജാറ വല്ലാഹു ഖൈറു റാസിഖ് എന്നുള്ള ആയത്തിറക്കിയതോടുകൂടി പിന്നെ ആ വിഷയം എന്ത് ചെയ്ത് അവരിൽ അത് പരിഹരിക്കപ്പെടുണ്ടായി. ഖുതുബയ്ക്ക് മിമ്പറ ഷർത്തൊന്നല്ല, മിമ്പറ ഷർത്തല്ല. പക്ഷേ ആ മിമ്പറില്ലാതെ ഖുതുബ പറഞ്ഞിട്ട് എന്ത് ചെയ്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ജുമാ ശരിയായി, ജുമാ ശരിയായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തു കയറുന്നിട്ടായിരുന്നു ആളുകളെ സംബോധന, എല്ലാ ആളുകളെയും കഴിഞ്ഞത്ര കാണാനും, അതേപോലെ തന്നെ ആളുകൾക്ക് പ്രാസംഗ ഖുതുബ അറിയുന്നവനെ കാണാനും ഒക്കെ എന്താണ് അത്, പിന്നെ അതേപോലെ ഖുതുബ ഉൾക്കൊള്ളാൻ ഗ്രഹിക്കാനൊക്കെ അത് സഹായകമാണ്. തങ്ങൾക്ക് ഖുതുബക്ക് പ്രത്യേക വേഷം ഉണ്ടായിരുന്നു, വേഷം വേണം. അതുകൊണ്ടല്ലേ ഉമർ റളിയല്ലാഹു അൻഹു നല്ല ഒരു പട്ട് എന്തോ കിട്ടിയപ്പോ റസൂലെ നിങ്ങൾക്ക് വസ്തുക്കളെ സ്വീകരിക്കാനും ഈദിനും ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോ ഒരു പിന്നെ പ്രത്യേക വേഷം അത് ഖതീബിനുണ്ടാണ്, ഖതീബാണ് തോന്നിക്കുന്ന രീതിയിൽ, അല്ലാതെ പാൻറ്റും കോട്ടുവിട്ട് ഇന്നാക്കി. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.